കടപ്പാട് പുസ്തകം 39-ാം അധ്യായത്തിലേക്ക് നമുക്ക് തിരിക്കാം.
Before we read that, I want to read Exodus 25.
അതിനു മുമ്പായിട്ട് പുറപ്പാട് 25-ാം അധ്യായത്തിൽ നിന്നൊരു ഭാഗം നമുക്ക് വായിക്കാം.
We all know about the Old Testament tabernacle.
നമുക്ക് എല്ലാവർക്കും പഴയ നിയമത്തിലുള്ള സമാഗമന കൂടാരത്തെ കുറിച്ച് അറിവുണ്ട്.
In many churches, they take a study on the different parts of the tabernacle, what it means.
പല സഭകളിലും സമാഗമന കൂടാരത്തെ കുറിച്ച് അതിന്റെ ഓരോരോ ഭാഗങ്ങളുടെയും അർത്ഥം എന്താണെന്ന് കാണിക്കുന്ന ബൈബിൾ സ്റ്റഡി നടത്താറുണ്ട്.
അതിൽ
തെറ്റൊന്നുമില്ല.
But we can spend our life studying all these Old Testament types and still not know how to follow Jesus or build the body of Christ.
ഈ പഴയ നിയമത്തിന്റെ മാതൃകകളൊക്കെയും പഠിച്ചതിന് ശേഷവും യേശുക്രിസ്തുവിനെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ അനുഗമിക്കണം എന്നറിയാത്തൊരായിരിക്കാനും സാധ്യതയുണ്ട്.
Bible study can be a tremendous deception.
ബൈബിൾ പഠനം എന്നുള്ളത് അതിൽ തന്നെ പലപ്പോഴും ഒരു വലിയ വഞ്ചനയിലേക്ക് നമ്മെ നടത്തുവാൻ സാധ്യതയുണ്ട്.
If all that I get through Bible study is knowledge without practical application in my life, I have wasted my time.
ബൈബിൾ സ്റ്റഡിയിൽ കൂടെ നമുക്ക് ആകെക്കൂടെ നേടുന്നത് കേവലം ചില അറിവുകൾ മാത്രമായിരിക്കെ അത് നമ്മെ പ്രായോഗിക ജീവിതത്തിലേക്ക് നടത്തുവാൻ പര്യാപ്തമാകുന്നില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല.
The word of God says God has given us the Bible to train us in righteousness. 2 Timothy 3:16-17.
രണ്ട് തിമൊഥെയൊസ് 3:16 ദൈവത്തിന്റെ വചനം നൽകപ്പെട്ടിരിക്കുന്നത് നമ്മെ നീതിയിലുള്ള അഭ്യാസത്തിലേക്ക് കൊണ്ടുവരാൻ
വേണ്ടിയാണ്. And to make us perfect.
നമ്മെ തികഞ്ഞ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക.
So the purpose is that we might become more like Christ.
ഇതിന്റെയെല്ലാം ലക്ഷ്യം എന്നുള്ളത് നാം കൂടുതൽ ക്രിസ്തുവിനോട് അനുരൂപരായി തീരണം എന്നുള്ളതാണ്.
So if we study the Bible and don't seek to apply it in our life, our family life, our church life, then it is a waste of time.
അതുകൊണ്ട് നാം ദൈവവചനം പഠിക്കുകയും എന്നാൽ അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും കുടുംബജീവിതത്തിലേക്കും സഭാജീവിതത്തിലേക്കും കൊണ്ടുവരുന്നില്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതൊരു വൃഥാ പ്രയത്നമാണ്.
I want to tell you one thing about the tabernacle.
സമാഗമന കൂടാരത്തെ കുറിച്ച് ഞാൻ ഒരു കാര്യം പറയാം.
It was God's dwelling place.
അത് ദൈവത്തിന്റെ നിവാസ സ്ഥാനമായിരുന്നു.
He says here in verse 8.
പുറപ്പാട് 25-ന്റെ 8-ാം വാക്യം.
Let them construct a sanctuary for me that I may dwell among them.
ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം.
So the main thing about the tabernacle was God wanted to dwell in the midst of his people.
അതുകൊണ്ട് സമാഗമന കൂടാരത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ദൈവത്തിന് തന്റെ ജനത്തിന്റെ മധ്യേ വസിക്കണം എന്നുള്ളതായിരുന്നു.
And therefore he said, according to everything verse 9 that I show you, you must do exactly like that.
ഒന്നാം വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ പർവ്വതത്തിൽ ഞാൻ നിന്നെ കാണിക്കുന്ന മാതൃകപ്രകാരം തന്നെ കൃത്യമായിട്ടും നീ അതുണ്ടാക്കണം.
If you have studied the tabernacle, I don't know whether you have noticed that God said the gates of the tabernacle must be in the eastern side.
നിങ്ങൾ സമാഗമന കൂടാരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവം അതിന് കൊടുത്ത നിർദ്ദേശങ്ങളിൽ ഒന്നിതായിരുന്നു, ആ കൂടാരത്തിന്റെ വാതിൽ കിഴക്കേ ഭാഗത്തേക്ക് ആയിരിക്കണം.
So that when you go in, your back is towards the sun.
അതിന്റെ ഫലമായിട്ട് നിങ്ങൾ ആ കൂടാരത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ സൂര്യൻ നിങ്ങളുടെ പുറകുവശത്തായിരിക്കും.
And you go into the most holy place with your back towards the sun.
അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഒരുവൻ പ്രവേശിക്കുമ്പോൾ അവന്റെ പിൻഭാഗം സൂര്യനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കും.
So that you do the opposite of what all the heathen temples do, which face the sun, because they worship the sun.
അതിന്റെ ഫലമായിട്ട് എല്ലാ ജാതീയ ആരാധന മന്ദിരങ്ങളും ഉണ്ടാക്കുന്നതിന് വിപരീതമായിട്ട് നിങ്ങൾ ഉണ്ടാക്കണം. അവർ സൂര്യനെ കാണത്തക്ക വിധം കിഴക്കോട്ട് അഭിമുഖമായിട്ട് അവരുടെ ആലയങ്ങൾ പണിയുന്നു.
How are the churches built in Kerala?
കേരളത്തിലെ പള്ളികൾ എങ്ങനെയാണ് പണിതിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
Exactly like the heathen temple.
ജാതീയ കോവിലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്.
So that people face towards the sun and bow down towards the sun.
ആളുകൾ സൂര്യനെ നോക്കി വന്നിരിക്കുന്നു.
Very simple thing.
ഇത് വളരെ ലളിതമായിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്.
It's in the Bible. Nobody may have told you, but it is here.
നിങ്ങളോട് ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ ദൈവത്തിന്റെ വചനത്തിൽ അതുണ്ട്.
The tabernacle was God's dwelling place.
സമാഗമന കൂടാരം ദൈവത്തിന്റെ നിവാസ സ്ഥലമായിരുന്നു.
Today the body of Christ is God's dwelling place.
ഇന്ന് ദൈവത്തിന്റെ നിവാസ സ്ഥലം നമ്മുടെ ശരീരങ്ങളാണ്.
The body of Christ.
ക്രിസ്തുവിന്റെ ശരീരമാണ്.
When Jesus Christ was on earth,
യേശുക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ,
the Bible says the word used in John chapter 1 is the word became flesh and tabernacled among us. That is the literal meaning of that word in John 1:14.
യോഹന്നാന്റെ 14-ൽ എഴുതിയിരിക്കുന്നു, വചനം ജഡമായി തീർന്നു, ഒരു കൂടാരം പോലെ നമ്മുടെ മധ്യേ വസിച്ചു.
That means Jesus Christ was the tabernacle of God.
അതിന്റെ അർത്ഥം യേശുക്രിസ്തു ദൈവത്തിന്റെ സമാഗമന കൂടാരമായിരുന്നു.
God came in that fleshly tabernacle.
ആ ജഡമായിരുന്ന ആ ആലയത്തിൽ ദൈവം അധിവസിച്ചു.
And people who saw him could understand what God was like.
ആ ആലയം കണ്ടിട്ടുള്ളവർക്ക് ദൈവം എങ്ങനെയുള്ളവനാണെന്ന് കാണുവാൻ പ്രയാസമുണ്ടായിരുന്നില്ല.
God was loving.
ദൈവം സ്നേഹമുള്ളവനാണെന്നും.
That God was against the Pharisees.
ദൈവം പരീശത്വത്തിനെതിരാണെന്നും.
He was against religious leaders who spoke something and didn't do it in their life.
ഒരു കാര്യം പറയുകയും അത് ചെയ്യാതിരിക്കുകയും ചെയ്ത മത നേതാക്കൾക്ക് ദൈവം വിരുദ്ധനാണെന്നും.
But he cared for the leper, he cared for the widow, he cared for the orphan.
കുഷ്ഠരോഗിക്കും ആ വിധവയ്ക്കും അതുപോലെ അനാഥനൊക്കെയും അവൻ കരുതുന്നവനാണെന്നും.
That is what Jesus manifests.
ഇതൊക്കെയാണ് യേശു വെളിപ്പെടുത്തി കാണിച്ചത്.
That God doesn't care for rich people because of their wealth. He cares for those who are poor in spirit.
ദൈവം സമ്പന്നന്മാരെ അവരുടെ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ അനുഗ്രഹിക്കുന്നില്ല, കാണുന്നില്ല, മറിച്ച് സാധാരണക്കാരെയും ദൈവം നോക്കുന്നു.
Now Jesus Christ has gone up to heaven.
എന്ന യേശുക്രിസ്തു സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്തിരിക്കുന്നു.
But he left another body on earth.
എന്നാൽ യേശു ആ സമയത്ത് മറ്റൊരു ശരീരം ഭൂമിയിൽ വിട്ടിട്ട് പോയി.
Those who are his disciples.
തന്റെ ശിഷ്യന്മാരായിരിക്കുന്നവർ.
And we are the tabernacle of God.
നാം ആണ് ദൈവത്തിന്റെ ആലയം.
And what is the main thing about our tabernacle?
നമ്മുടെ ഈ ആലയത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട വസ്തുത എന്താണ്?
Not how loudly we shout.
നാം എത്ര ഉച്ചത്തിൽ സ്തോത്രം പറയുന്നു എന്നുള്ളതല്ല.
Not how much wonderful music we have.
നമുക്ക് എത്ര മനോഹരമായ സംഗീതമുണ്ട് എന്നുള്ളതല്ല.
Not even how wonderful preaching we have.
നമ്മുടെ ഇടയിലുള്ള പ്രസംഗങ്ങൾ എത്ര മനോഹരമായിരിക്കുന്നു എന്നുള്ളതല്ല.
Not even how many people we have.
നമ്മുടെ ഇടയിൽ എത്ര ആളുകൾ കൂടിയിട്ടുണ്ട് എന്നുള്ളതല്ല.
But that God is in our midst.
മറിച്ച് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ട് എന്നുള്ളതാണ്.
I want to be in a meeting where God is there.
ദൈവം എവിടെ ഉണ്ടോ അങ്ങനെയുള്ള ഒരു മീറ്റിംഗിൽ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
I want to be in a church where every time I come for a meeting I meet with God.
ഓരോ പ്രാവശ്യവും ഞാൻ കൂടിയിരുമ്പോൾ ദൈവത്തോട് സംധിക്കുവാൻ സംഭാഷിക്കുവാൻ ഇടയാകുന്ന ഒരു കൂട്ടായ്മയിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
That is the Old Testament tabernacle.
പഴയ നിയമത്തിലെ ഈ സമാഗമന കൂടാരം അങ്ങനെയുള്ളതായിരുന്നു.
I know in the church I am one of the elders, that is my greatest longing.
ഞാൻ ഇന്നായിരിക്കുന്ന എന്റെ സഭ ഞാനവിടെ ഒരു മൂപ്പനാണ്.
This is my greatest longing.
എന്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയ താല്പര്യം അതാണ്.
That people who come to our fellowship must meet God.
ഞങ്ങളുടെ ഇടയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് കൂട്ടായ്മയ്ക്കായിട്ട് വരുന്ന ഓരോരുത്തരും ദൈവത്തെ സന്ധിക്കാൻ ഇടയാകണം.
Not just come and sing and go away.
വന്ന് പാട്ടൊക്കെ പാടി പോവുക എന്നുള്ളതല്ല.
Not even hear a sermon and go away.
ഒരു പ്രസംഗം കേട്ടിട്ട് പോവുക എന്നുള്ളതല്ല.
But meet with God.
അവർ ദൈവത്തെ നേരിട്ട് അഭിമുഖീകരിക്കുക.
You know what happened when Isaiah met God?
ദൈവത്തെ യെശയ്യാവ് കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയാമോ?
God, I'm such an unclean man.
ദൈവമേ, ഞാൻ ശുദ്ധിയില്ലാത്ത ഒരു മനുഷ്യനാകുന്നു.
That's not the end.
എന്നാൽ അവിടെ കൊണ്ട് തീർന്നില്ല.
The fire from heaven came and cleansed him, and he got up and went away as a cleansed man.
സ്വർഗ്ഗത്തിൽ നിന്ന് വന്ന തീ അവന്റെ നാവിനെ തൊട്ടു, അവൻ ശുദ്ധിയുള്ളവനായിട്ട് അവിടെ വിട്ടു പോകുന്നു.
So we long that in our churches the word of God will be sharp like a surgeon's knife.
ഒരു ഡോക്ടറുടെ സർജന്റെ കത്തി പോലെ വളരെ മൂർച്ചയുള്ള ദൈവത്തിന്റെ വചനം നമ്മുടെ ഇടയിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
Cutting open and exposing the cancer inside the body.
ശരീരത്തിനുള്ളിലുള്ള കാൻസറിന്റെ അണുക്കളെ മുറിച്ചു മാറ്റുവാൻ തക്ക മൂർച്ചയുള്ള കത്തി.
Not leaving it like that.
അങ്ങനെ മുറിച്ച് ഇട്ട ശേഷം പോവുകയല്ല.
What would you think of a doctor who cuts open the stomach and says, okay, take the patient out?
ഒരു ഡോക്ടർ ഒരു വ്യക്തിയുടെ ഉദരം പിളർന്ന ശേഷം തന്റെ ജോലി തീർന്നിട്ട് ശരി ഇനി പോകാമെന്ന് പറയുകയാണെങ്കിൽ?
No, that's only half the job.
തന്റെ ജോലിയുടെ പകുതിയെ അവൻ തീർത്തിട്ടുള്ളൂ.
Yes, you have to cut it open.
അവൻ മുറിക്കേണ്ടത് ആവശ്യമാണ്.
Remove the cancer.
ആ ക്യാൻസറിനെ നീക്കം ചെയ്യണം.
Stitch it up.
അത് തയ്ച്ച് തുന്നിച്ചേർക്കണം.
Then send the patient.
അതിനുശേഷം രോഗിയെ പറഞ്ഞുവിടും.
That is our calling in the church.
സഭയിലുള്ള നമ്മുടെ ദൈവത്തിന്റെ വിളി അതാണ്.
Person comes with cancer.
ക്യാൻസർ രോഗിയായ ഒരുവൻ വരുന്നു.
Spiritually.
ആത്മീയ ക്യാൻസർ.
He don't say, brother, you are all right. You are a wonderful brother.
സഹോദര, നീ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരനാണ്.
Nothing is wrong with you.
നിനക്കൊരു പ്രശ്നവുമില്ല.
Just here is the envelope. Put your offering. Please come again next
week. ഈ കവറിൽ നിനക്ക് ഇടാനുള്ള പണം ഇട്ടിട്ട് പോവുക. അടുത്ത ആഴ്ച കാണാം. ആ രീതിയിൽ പറയുകയല്ല.
That's not a church of Jesus Christ.
യേശുക്രിസ്തുവിന്റെ സഭ ഇങ്ങനെയല്ല.
If there were such doctors in the world, they'd have lost their license long ago.
ഇങ്ങനെയുള്ള ഡോക്ടേഴ്സ് ഈ ലോകത്തിലുണ്ടായിരുന്നെങ്കിൽ അവരുടെ ലൈസൻസ് ഫണ്ട് ക്യാൻസൽ ആകുമായിരുന്നു.
No, we want to cut them open and say, brother, you're not all right. You got cancer here, another cancer there.
അവരുടെ ശരീരം മുറിച്ച ശേഷം സഹോദര നിനക്ക് ഇവിടെ ഇവിടെയും ക്യാൻസർ രോഗമുണ്ടെന്ന് അവനെ ബോധ്യപ്പെടുത്താം.
Come lie down on the table. We're going to cut you up.
നീ ആ മേശയിൽ കിടക്കണം. നിന്റെ അസുഖം, നിന്റെ രോഗം അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റണം.
We're going to remove everything.
അങ്ങനെയുള്ള രോഗത്തിന്റെ അണുക്കളെ ഞങ്ങൾ മാറ്റുകയാണ്.
And we'll cut it open, remove everything.
നിന്റെ ശരീരത്തിൽ ഓപ്പറേഷൻ നടത്തി രോഗത്തിന്റെ ഭാഗങ്ങളെ മാറ്റും.
Is it painful?
അത് വേദനയുള്ളതായിരിക്കുമോ?
Which operation is without pain?
വേദനയില്ലാത്ത ഏത് ഓപ്പറേഷനാണ് ഉള്ളത്?
But you get healing.
എന്നാൽ നിങ്ങൾക്ക് സൗഖ്യം കിട്ടുന്നു.
Yes.
തീർച്ചയായിട്ടും.
And the person goes out healed.
ആ വ്യക്തി സൗഖ്യമുള്ളവനായിട്ട് അവിടെ നിന്ന് പോകും.
And he asks, what are your charges, doctor?
അവൻ ചോദിക്കുന്നു, ഡോക്ടറെ എത്രയാണ് ചാർജ്, ബില്ല് എങ്ങനെയാണ്?
It's free.
അത് ഫ്രീ ആണ്.
That's the church.
സഭയിൽ അങ്ങനെയാണ് കാര്യങ്ങൾ.
God doesn't charge for anything.
ദൈവം ഒന്നിനും ബില്ലിടുന്നില്ല.
He gives you oxygen free.
നിനക്കുള്ള ഓക്സിജൻ ഫ്രീ ആയിട്ട് തരുന്നു.
You go to the hospital and get a little bit of oxygen, a cylinder, you got to pay for it.
നീ ആശുപത്രിയിൽ ചെന്ന് ഒരു സിലിണ്ടർ ഓക്സിജൻ ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ബില്ല്, അതിനുള്ള പേയ്മെന്റ് കൊടുക്കണം.
God gives you the water free.
ദൈവം നിനക്ക് വെള്ളം അത് ഫ്രീ ആയിട്ട് തരുന്നു.
Random corporation will charge you for it.
എന്നാൽ കോർപ്പറേഷൻ നിനക്ക് ചാർജ് ചെയ്യും.
God is always giving things free.
ദൈവം എല്ലാം ഫ്രീ ആയിട്ട് വെറുതെ തരുന്നു. അപ്പോൾ അങ്ങനെയാണ്.
There's no charge, brother.
സഹോദര, അവിടെ ചാർജ് ഒന്നുമില്ല.
You say, then how do you manage all these expenses? Do you have some millionaires in your church?
ചില ആളുകൾ ചോദിക്കും, ഇങ്ങനെയുള്ള ചെലവുകളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് വഹിക്കുന്നത്, ചില കോടീശ്വരന്മാർ നിങ്ങളുടെ ഇടയിലുണ്ടോ?
We have no millionaires.
ഞങ്ങളുടെ ഇടയിൽ കോടീശ്വരന്മാരൊന്നുമില്ല.
We have very simple brothers with ordinary jobs.
സാധാരണ തൊഴിൽ ചെയ്യുന്ന സാധാരണക്കാരായ കുറെ ആളുകൾ മാത്രമേ ഞങ്ങളുടെ ഇടയിലുള്ളൂ.
But they love the Lord so much.
എന്നാൽ അവർ കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്.
It's because they love, they give money.
അവർ കർത്താവിനെ സ്നേഹിക്കുന്നതുകൊണ്ട് കർത്താവിന്റെ പ്രവൃത്തിക്കായിട്ട് പണം കൊടുക്കുന്നു.
So that we can hire a hall.
അങ്ങനെ ഒരു ഹാള് എടുക്കാൻ സാധിക്കുന്നു.
So that we can provide a meal.
ഒരു ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നു.
Because they love people and say they must hear this wonderful gospel which has changed our life.
ഞങ്ങളുടെ ജീവിതങ്ങളെ വ്യത്യാസപ്പെടുത്തിയ ഈ സത്യവർത്തമാനം, ഈ മനോഹരമായിരിക്കുന്ന സന്ദേശം മറ്റുള്ളവർ കേൾക്കുവാൻ സംഗതി വരണം.
And in all of our churches, no preacher receives any money for preaching.
ഞങ്ങളുടെ സഭകളിൽ, ഞങ്ങളുടെ കൂട്ടങ്ങളിൽ ഒരിടത്തും ഒരു പ്രസംഗകനും അവന്റെ പ്രസംഗത്തിന് പ്രതിഫലം പറ്റുന്നവരായിട്ടില്ല.
I've served the Lord in these churches for 21 years. I've never taken one rupee from anyone.
കഴിഞ്ഞ 21 വർഷങ്ങളായിട്ട് ഞാൻ എന്റെ ശുശ്രൂഷയുമായിട്ട് യുദ്ധ സഞ്ചരിക്കുന്നു. ഒരിടത്തും എന്റെ പ്രസംഗത്തിന് ഞാൻ ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല.
Because I want to be a representative of God who gives everything free.
സകലവും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ദൈവത്തെ പ്രതിനിധീകരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
The church is the dwelling place of God.
സഭ ദൈവത്തിന്റെ വാസസ്ഥലമാകുന്നു.
നാം
അങ്ങനെയാണ് കാണുന്നത്.
And I believe that people must see God is in our midst.
ദൈവം നമ്മുടെ മധ്യേ ഉണ്ട് എന്ന് മനുഷ്യർ കാണണം.
That's why we love one another.
നാം അങ്ങനെ ആണ് നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നു എന്നുള്ളത്.
We love, we're willing to help one another.
നാം സ്നേഹിക്കുന്നത് കൊണ്ട് അന്യോന്യം സഹായിക്കാൻ നാം ഒരുക്കമുള്ളവരാണ്.
We're willing to sacrifice in order to bless other people.
മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ തക്കവണ്ണം ത്യാഗങ്ങൾ സഹിപ്പാൻ നാം സന്നദ്ധരാണ്.
And we don't think it's a sacrifice.
അതൊരു വലിയ ത്യാഗമാണെന്ന് നാം വിചാരിക്കുന്നതുമില്ല.
You ask these brothers to spend all the money for today's expense. They won't say it's a sacrifice. You won't even know who gave it. It's all given secretly.
ഇന്ന് ഈ മീറ്റിംഗിന് വേണ്ടി ചെലവഴിച്ച സഹോദരന്മാരെക്കുറിച്ച് ഓർക്കുക. പലരും അതിനെക്കുറിച്ച് ഒരു ത്യാഗമായിട്ട് വിചാരിക്കുന്നേ ഇല്ല.
It's a joy.
അത് സന്തോഷമാണ്.
That's the church.
അങ്ങനെയാണ് സഭയുടെ പ്രവർത്തനം.
That's the church we want to build everywhere.
എല്ലായിടത്തും നാം പണിയാൻ ആഗ്രഹിക്കുന്ന സഭ അങ്ങനെയുള്ളതാണ്.
Where there's no paid preachers.
ശമ്പളം കൊടുത്ത് പ്രസംഗിക്കുന്ന പ്രസംഗകർ ഇല്ല.
But people will preach the truth.
എന്നാൽ സത്യം സംസാരിക്കുന്ന ആളുകൾ.
They will love you so much that they will tell you the truth.
നിങ്ങളെ അത്യധികമായിട്ട് സ്നേഹിക്കുന്നതുകൊണ്ട് സത്യം അവർ തുറന്നു പറയും.
Who don't want your good opinion but want your spiritual welfare.
നിങ്ങളുടെ നല്ല അഭിപ്രായം അവർക്ക് ആവശ്യമില്ല, എന്നാൽ നിങ്ങളുടെ ആത്മീയ പുരോഗതിയിൽ അവർക്ക് താല്പര്യമുണ്ട്.
I recently wrote a very strong letter to a brother in one of our churches.
ഞങ്ങളുടെ സഭയിലുള്ള ഒരു സഹോദരൻ ഞാൻ വളരെ വളരെ കർശനമായിരിക്കുന്ന ഭാഷയിൽ ഒരു എഴുത്ത്.
It's not easy to write such letters.
അങ്ങനെ കർശനമായിട്ട് എഴുതുക എളുപ്പമുള്ള ഒരു കാര്യമല്ല.
I certainly don't like to do it.
എനിക്ക് താല്പര്യവുമില്ല.
But I wrote him at the end of that letter.
ആ എഴുത്തിന്റെ ഒടുവിൽ ഞാൻ ഈ വണ്ണം എഴുതി.
I love your eternal welfare more than your opinion about me.
നിനക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായത്തെക്കാൾ ഉപരി നിന്റെ നിത്യതയിലുള്ള നന്മയാണ് ഞാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്.
And as long as I live, I will seek your eternal good, even if you think I'm a hard person.
ഞാൻ കഠിന മനുഷ്യനാണെന്ന് നീ വിചാരിച്ചാൽ പോലും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്റെ പരമമായിരിക്കുന്ന നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും.
I'm not going to be like these superficial, loving people who say everything is okay when everything is not okay.
ഈ സാധാരണ ബാഹ്യമായ രീതിയിൽ ആളുകളെ സ്നേഹിക്കുകയും സ്നേഹിക്കുകയും നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുകയും ചെയ്യുന്ന ആളുകളെ പോലെയല്ല.
That's the church.
സഭ അങ്ങനെയാണ്.
Where Jesus would turn around to his closest co-worker, Peter, and say, "Get behind me, Satan."
And he would turn to the സഹപ്രവർത്തകനായിരിക്കുന്ന പത്രോസിനെ നോക്കി, സാത്താനെ നീ എന്നെ വിട്ടുപോ എന്ന് പറയുന്ന അത് വളരെ മൂർച്ചയേറിയ ഒരു
കത്തിയായിരുന്നു.
സ്നേഹിച്ചിരുന്നു. നാം വളരെ സ്നേഹിക്കുന്നവരെ മാത്രമേ നാം വളരെ കർശനമായിട്ട്
ശാസിക്കുകയുള്ളൂ.
നമ്മിൽ പലരും അധികം മറ്റുള്ളവരെ സ്നേഹിക്കാത്തതുകൊണ്ടാണ് നമുക്ക് കർശനമായിട്ട് ശാസിക്കാൻ
കഴിയാത്തത്.
സ്നേഹിക്കാൻ കഴിയാത്ത ഒരു പ്രസംഗത്തിന് ഒരിക്കലും ശാസിക്കുവാനും
He will only say nice things because he wants to give you the envelope at the end of the meeting to put your offering.
ഇതിന്റെ പണം താല്പര്യമുള്ളതുകൊണ്ട് നല്ല വാക്കുകൾ മാത്രമേ അങ്ങനെയുള്ള ആളുകൾ പറയുകയുള്ളൂ.
Jesus said in Revelation 3 verse 19.
വെളിപ്പാട് 3 അധ്യായം 17 വാക്യത്തിൽ
യേശു പറഞ്ഞു, Those whom I love I reprove and discipline.
19 വാക്യം എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും.
Those whom I don't love, I don't reprove, I don't discipline.
ഞാൻ സ്നേഹിക്കാത്തവരെ ഞാൻ ശാസിക്കുന്നുമില്ല ശിക്ഷിക്കുന്നുമില്ല.
The more I become like Jesus as a preacher,
ഒരു പ്രസംഗകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ കൂടുതൽ യേശുവിനോട് അനുരൂപമായി തീരുമ്പോൾ,
The more I love people, the more I will reprove.
കൂടുതൽ ഞാൻ ആളുകളെ സ്നേഹിക്കുമ്പോൾ കൂടുതൽ അവരെ ശാസിക്കുകയും കർശനമായിട്ട് സംസാരിക്കുകയും ചെയ്യും.
The less I love them, the less I will reprove.
എന്നാൽ ഞാൻ അവരെ കുറച്ച് മാത്രമേ സ്നേഹിക്കുന്നുള്ളെങ്കിൽ ഞാൻ വളരെ കുറച്ച് മാത്രമേ അവരെ ശാസിക്കുകയുള്ളൂ.
I'm just giving you some illustrations of what the body of Christ is like.
ക്രിസ്തുവിന്റെ ശരീരം എങ്ങനെയാണെന്നുള്ളതിന് ചില ദൃഷ്ടാന്തങ്ങളിലാണ് ഞാൻ പറയുന്നത്.
How does if I you ate a cutlet today,
നിങ്ങൾ ഉച്ചയ്ക്ക് ഒരു കട്ട്ലറ്റ് കഴിച്ചു,
How does that cutlet become blood, flesh and bones inside you, part of your body?
നിങ്ങൾ അത് ഭക്ഷിച്ചു കഴിയുമ്പോൾ ആ കട്ട്ലറ്റ് എങ്ങനെയാണ് രക്തവും മാംസവും അസ്ഥികളുമായിട്ട് രൂപാന്തരപ്പെടുന്നത് നിങ്ങളുടെ ഉള്ളിൽ? ആ പ്ലേറ്റിൽ ഒരു കട്ട്ലറ്റ് ഇരിക്കുന്നു.
കുറെ
കഴിയുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിൽ രക്തവും മാംസവും അസ്ഥിയുമായിട്ട് പരിണമിക്കുന്നു. അതിനിടയ്ക്ക് സംഭവിച്ച പല കാര്യങ്ങളും ഉണ്ട്. ഒന്നാമത് നിങ്ങളുടെ കൈകൾ ചെന്ന് അത് എടുത്ത് വായിൽ
വെക്കും.
അത് സുവിശേഷ പ്രവർത്തനം, സുവിശേഷ വേല എന്ന് പറയാം.
We go and take an unbeliever and bring him into the church.
ഒരു അവിശ്വാസിയായ മനുഷ്യനെ, വ്യാധിയിൽപ്പെട്ട ഒരു മനുഷ്യനെ വിളിച്ചു കൊണ്ടുവന്ന് കർത്താവിന് ശരിമാനിക്കുന്ന സഭയിലേക്ക് അവനെ കൊണ്ടുവരുന്നു.
Then what happens?
പിന്നെ എന്ത് സംഭവിക്കുന്നു?
Anything happens after that.
അതിനുശേഷം പല കാര്യങ്ങളും നടക്കണം.
So the teeth start biting on that cutlet and make it very small. The big things and all cannot go inside.
ഈ വലിപ്പമുള്ള കട്ട്ലറ്റിനെ പല്ലുകൾ ചവച്ച് വളരെ നൈസ് ആയിട്ട് ചെറുതാക്കി എടുക്കും.
പല
ആളുകളുടെയും പ്രശ്നം അവർക്ക് വളരെ വലിപ്പം
കൂടുതലാണെന്നുള്ളത്.
സഭയിലേക്ക് അവർ വരുമ്പോൾ അവർ വളരെ ചെറിയ സൈസായിട്ട് മാറണം. അതാണ് പണക്കാരായ ചില ആളുകൾ
ഇഷ്ടപ്പെടാത്തത്.
ഒരു കല്ല് നിങ്ങൾ വായിലിട്ട് ചവയ്ക്കാൻ ശ്രമിച്ചാൽ അത് പല്ലിന് വഴങ്ങുകയില്ല, അവിടെ കഴിയുമ്പോഴത് കുപ്പിക്കളേണ്ടി
വരും.
എന്നാൽ കട്ട്ലറ്റ് വായിൽ ചവച്ച് കഴിയുമ്പോൾ അത് വളരെ എളുപ്പവും അത് മയമുള്ളതായി തീരുന്നു, ചെറിയതാകുന്നു.
When you hear the strong word of God and you humble yourself and you become small, that's the first step.
അതുകൊണ്ട് ഈ ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കുകയും നിങ്ങൾ തന്നെ താഴ്ത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെറുതാകുവാൻ കഴിയുന്നു. അതാണ് വീണ്ടും ആ ഭക്ഷണം നിങ്ങളുടെ വയറ്റിനുള്ളിലേക്ക് പോകുന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നത്?
It's even worse.
അവിടെ ചെല്ലുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ വഷളാകുകയാണ്.
The stomach has got acid.
നിങ്ങളുടെ ആമാശയത്തിനുള്ളിൽ ചെല്ലുമ്പോൾ അവിടെ ശക്തിയുള്ള ചില ആസിഡുകളുണ്ട്.
It's just waiting for this cutlet to come inside.
ഈ കട്ട്ലറ്റ് ഉള്ളിലേക്ക് വരാൻ നോക്കിയിരിക്കുകയാണ്.
No gentle treatment in the stomach. It is acid. Break it down. This is not enough. We have to crush it, break it even more.
ഈ ആസിഡുകളെല്ലാം കൂടെ ചേർന്ന് ഈ ഭക്ഷണത്തെ വളരെയധികം പ്രഹരിക്കുകയും മർദ്ദിക്കുകയും അതിനെ ചെറുതാക്കുകയും ചെയ്തു.
So the cutlet says, no, I don't like all this.
കട്ടലറ്റ് പറയും, എനിക്കിതൊന്നും വേണ്ട, എനിക്കിഷ്ടമില്ല.
I want to remain as a cutlet.
എനിക്കൊരു കട്ടലറ്റായിട്ട് തന്നെ ഇരിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം അതിനെ ഛർദ്ദിച്ച് വെളിയിൽ കളയും.
This one remains, wants to remain as a cutlet.
നീ കട്ടലറ്റായിട്ട് തന്നെ ഇരിക്കണമെങ്കിൽ ഈ ശരീരത്തിൽ അത് പറ്റുകയില്ല, അതിനെ വെളിയിൽ കളയും.
That happens in the church also.
പറയും ഇത് വളരെ മനോഹരമായ ഒരു സഭയാണ്, എനിക്ക് ഇവിടെ തന്നെ ആയിരിക്കണം.
And he comes to the meeting.
അയാൾ
വരുന്നു. And the prophetic word is like acid.
ദൈവത്തിന്റെ വചനം, പ്രവാചക ശബ്ദം ഒരു ആസിഡ് പോലെ അവരുടെ പ്രവർത്തിക്കുന്നു.
Strong acid.
വളരെ ശക്തി കൂടിയ ദഹന രസങ്ങൾ.
അയാൾ
പറയും, ഞാൻ അന്വേഷിച്ചു വന്നത് ഇതൊന്നും അല്ല.
അവര്
വെളിയിൽ തള്ളപ്പെടുന്നു, അവർ പുറത്തു പോകുന്നു.
എന്നാൽ
മറ്റു ആളുകളുണ്ട്,
ഇതാണ്
ദൈവത്തിന്റെ വഴി എന്ന് അവർ
കണ്ടുപിടിക്കുന്നു.
അവര് തകർക്കുകയും തകർക്കപ്പെടുകയും ചെറുതാകുകയും ഒക്കെ ചെയ്തിട്ട് കുറെ കഴിയുമ്പോൾ ആ കട്ട്ലറ്റ് അല്ലാതായിട്ട് മാറുന്നു. എന്റെ ശരീരത്തിന്റെ ജീവനുള്ള അവയവങ്ങളായിട്ട് ഭാഗമായിട്ട് അത്
മാറുന്നു. And gets thrown out, eaten by some dog or something like that.
എന്നാൽ മറ്റൊരു കട്ട്ലറ്റ് അതിനെ തകർക്കപ്പെടുവാൻ മനസ്സില്ലാതെ അത് വെളിയിൽ പോയി, അത് വേസ്റ്റ് പ്ലേറ്റിൽ ഇട്ടിട്ട് അത് പുറത്തു കളഞ്ഞു, അത് വെറുതെ നഷ്ടമായി പോകുന്നു.
What do you want to be?
നിങ്ങൾക്ക് എന്താകും?
You want to go to a church where everybody treats you nicely. 101 things are wrong with you, but they say you're okay, brother.
നിങ്ങളുടെ ജീവിതത്തിൽ 101 കാര്യങ്ങൾ തെറ്റായിട്ടുള്ള ഉണ്ടായിരിക്കുകയും ചെയ്യുക തന്നെ, സഹോദര സന്തോഷമായിരിക്കുന്നു, കാര്യങ്ങൾ നന്നായിരിക്കുന്നു, കൊള്ളാം എന്ന് പറഞ്ഞ് നിങ്ങളെ തടവുന്ന ആളുകളെയാണോ നിങ്ങൾ?
You will never become a part of the body.
നിങ്ങൾക്ക് ആ ശരീരത്തിന്റെ ഒരു ഭാഗമായിരിക്കാൻ കഴിയില്ല.
But if you allow the stomach and all the liver and the kidneys and everything to do their work, you'll become a part of the body.
നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളുടെയും ആ പ്രവൃത്തിയിൽ കൂടെ കടന്നു പോകാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ശരീരത്തിന്റെ ഒരു ഭാഗമാകാൻ കഴിയും.
Part of a living church where God is in the midst.
ദൈവം മധ്യേ ഉള്ള ആ ജീവനുള്ള സഭയിൽ നിങ്ങൾ അംഗമായിരിക്കാൻ കഴിയും.
When Jesus preached the message once,
യേശുക്രിസ്തു ഒരു ദിവസം സംസാരിച്ചപ്പോൾ,
Luke 24, to his disciples.
ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൽ തന്റെ ശിഷ്യന്മാരോട് കർത്താവ് സംസാരിക്കുകയാണ്.
He was talking to two disciples on the way to Emmaus.
എമ്മൗസിലേക്കുള്ള വഴിയിൽ ശിഷ്യന്മാർ യാത്ര ചെയ്യുമ്പോൾ കർത്താവ് അവരോട് ചേർന്ന് നടക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു.
And they said, you know, there is a man here who died and we were hoping that he was reading the prayer.
ഈ ശിഷ്യന്മാർ പറയുകയാണ്, ഇവിടെ ഇങ്ങനെ ഒരു ആളുണ്ടായിരുന്നു, ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു, അയാൾ ഇസ്രായേലിനെ രക്ഷിക്കുമെന്ന് വിചാരിച്ചിരുന്നു.
This is after his resurrection.
ഇത് കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണ്.
Just the same. After his resurrection is the same as before.
തന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷവും അതിനു പിമ്പും അവൻ ഒരേ ആൾ തന്നെയാണ്.
Now see how Jesus starts his message.
യേശു തന്റെ സന്ദേശം ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക.
Not dear brothers.
പ്രിയ സഹോദരന്മാരെ എന്നാണോ?
Verse 25.
ഇരുപത്തിയഞ്ചാം വാക്യം.
Oh foolish men.
അയ്യോ ബുദ്ധിഹീനരെ.
How would you like if a preacher came up here and said, oh you foolish brothers and sisters.
ഒരു പ്രസംഗകൻ നിങ്ങളുടെ ഇടയിൽ വന്ന് നിങ്ങളോട് പറയുകയാണ്,
first word,
അല്ലയോ മടയന്മാരെ ബുദ്ധിഹീനരെ എന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ.
Jesus had a lot of acid before on him.
ആളുകളുടെ മേൽ ഒഴിക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ള ദഹനരസങ്ങൾ യേശുവിന്റെ
പക്കൽ. He didn't want you to remain a little cutlet. He wanted you to be a part of his body.
നീ ഒരു കട്ട്ലറ്റായിട്ട് മുഴുവനായിട്ട് ഇരിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. നീ അവന്റെ ശരീരത്തിന്റെ ഭാഗമാകണമെന്ന്
കഷ്ടപ്പെട്ടു.
പ്രവാചകന്മാർ പറഞ്ഞത് എല്ലാം വിശ്വസിക്കാത്ത, മനസ്സിലാക്കാത്ത മടയന്മാരെ.
Then he tells them what Moses said, what the prophets said, what all the scriptures said. Verse 27.
അതിനുശേഷം തിരുവെഴുത്തുകളും പ്രവാചകന്മാരും മോശയും ഒക്കെയും പറഞ്ഞ കാര്യങ്ങളെ അവർക്ക് തെളിയിച്ചു കൊടുക്കുകയാണ്. അവരുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം എന്താണ്?
Long message on the walk.
ഈ യാത്രയിൽ അവരുടെ വീടിനടുത്തായി.
You must have heard enough now. I think I'll go.
യേശുവിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ധാരാളം നിങ്ങൾ കേട്ട് കഴിഞ്ഞു, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു.
No, they didn't know he was, but stay with us. He's an amazing preacher. We never heard anybody like him.
അവർ പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങൾ വളരെ വ്യത്യാസമുള്ള ഒരു പ്രസംഗകനാണ്, കുറച്ചു നേരം കൂടെ ഞങ്ങളുടെ വരിക, ഞങ്ങളുടെ വീട്ടിൽ വരിക.
We want to hear more of this foolish man and slow heart to believe and all this type of stuff.
ഇങ്ങനെയുള്ള യുദ്ധഹീനരെ എന്നൊക്കെയുള്ള ഈ പ്രസംഗം, ഈ അഭിസംബോധന ഞങ്ങൾക്ക് കുറച്ചുകൂടെ കേൾക്കണം.
Stay with us.
ഞങ്ങളോട് പാർക്കുക.
He said, no, I'm going.
യേശു പറഞ്ഞു, അല്ലല്ല, എനിക്ക് പോകണം.
But they urged him.
അവർ 29-ാം വാക്യം അവർ അവനെ നിർബന്ധിച്ചു അവൻ അവിടെ പാർത്തു. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ കണ്ണ് തുറന്നു, യേശുവിനെ അവർ തിരിച്ചറിഞ്ഞു.
This is how it must be in the church.
സഭയിൽ കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കും.
Our eyes are open.
നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നു.
നാം
യേശുവിനെ തന്നെ കാണുന്നു.
We see him as the living Lord.
ജീവിക്കുന്ന കർത്താവായിട്ട് നാം അവനെ കാണുന്നു.
Who can solve every problem.
എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ കഴിവുള്ളവൻ.
Who can defeat every thing that Satan tries to do to bring confusion into our life.
സാത്താൻ നമ്മുടെ ജീവിതങ്ങളിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കുഴച്ചിലുകളും പരിഹരിക്കുവാൻ.
And they said to one another,
അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്നവർ പറഞ്ഞു.
I remember reading that verse as a young Christian.
ഒരു ഞാൻ ചെറുപ്പക്കാരനായിരുന്നപ്പോൾ ഈ വാക്യം വായിക്കുന്നത് ഞാൻ ഓർക്കുന്നു.
And I said, Lord, wherever you speak, people's hearts will burn.
അവിടുന്ന് സംസാരിക്കുമ്പോൾ ആളുകളുടെ ഹൃദയത്തിൽ ഒരു കത്തുന്ന അനുഭവം ഉണ്ടാവും.
I want to be in a church where every time my heart burns because Jesus is speaking.
യേശു തന്നെ ഒന്ന് സംസാരിക്കുന്നതുകൊണ്ട് ഓരോ പ്രാവശ്യവും എന്റെ ഉള്ളം കത്തുവാനിടയാകുന്ന രീതിയിലുള്ള ഒരു കൂട്ടായ്മയിൽ ഞാൻ ആയിരിക്കുകയാണ്.
I have been in churches where it's so boring.
ഞാൻ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അവിടെ വളരെ മടുപ്പാണ്, ബോറിംഗ് ആണ്.
Nothing. Just an empty message.
കേവലം ശൂന്യമായിരിക്കുന്ന ചില സന്ദേശങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ.
Jesus made people's hearts burn.
യേശു സംസാരിച്ചപ്പോൾ ആളുകളുടെ ഹൃദയങ്ങൾ കത്തുവാനിടയായി.
He wasn't talking about money, he was talking about the word of God.
യേശു അവിടെ പണം കൊടുക്കുന്നതിനെ കുറിച്ചൊന്നുമല്ല പറയുന്നത്, ദൈവത്തിന്റെ വചനത്തെ കുറിച്ചാണ് പറയുന്നത്.
He wasn't giving his testimony about how many people he raised from the dead or how many miracles he did.
താൻ എത്ര വീര്യപ്രവൃത്തികൾ ചെയ്തുവെന്നോ എത്ര മരിച്ചവരെ ഉയർപ്പിച്ചുവെന്നുള്ള കണക്കൊന്നുമല്ല യേശു പറയുന്നത്.
He was giving them the word of God.
അവർക്ക് ദൈവത്തിന്റെ വചനം തന്നെ കൊടുക്കുകയാണ്.
That's the mark where Jesus is present. That's how it will be.
യേശുവിന്റെ സാന്നിധ്യത്തിന്റെ തെളിവ് അതാണ്.
The dwelling place of God where God is there.
ദൈവം ഉണ്ടായിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുള്ള വാസസ്ഥലം.
That is the church we must be in.
നാം ഇങ്ങനെയുള്ള
where we hear God's word.
ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അത് നമ്മളെ നമ്മുടെ ഉള്ളിൽ കുത്തുന്നു.
It says in Acts of the Apostles.
നാം അപ്പോസ്തല പ്രവൃത്തികളിൽ
in chapter 2
രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നു.
Peter preached on the day of Pentecost.
പത്രോസ് അപ്പോസ്തലൻ പെന്തക്കോസ് നാളിൽ അവരോട് സംസാരിക്കുകയാണ്.
Verse 37.
37-ാം വാക്യം.
They were pierced to the heart.
ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു.
They were cut open.
അവരുടെ ഉൾഭാഗം തുറന്നു കാണിക്കപ്പെട്ടു.
Peter said, remove the cancer.
പത്രോസ് പറഞ്ഞു, ആ ക്യാൻസർ അറുത്ത് മാറ്റുക.
They removed it.
അവര് അതിന് മനസ്സ് വെച്ചു, അവരത് മാറ്റി.
Then Peter stitched them up.
പത്രോസ് അത് ചുന്നി ചേർത്തു. അവർ സൗഖ്യമുള്ളവരായിട്ട് അവരുടെ വീടുകളിലേക്ക് പോയി. പെന്തക്കോസ്ത് നാളിൽ അങ്ങനെ ആയിരുന്നു കാര്യങ്ങൾ. വീണ്ടും അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം എടുക്കുമ്പോൾ സ്റ്റെഫാനോസ് പ്രസംഗിക്കുമ്പോൾ
54-ാം
വാക്യം അവർ കോപപരവേശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. അവരത് കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു മുറിക്കപ്പെട്ടു. അവർ ആ ഉപദേശത്തെ നശിപ്പിക്കാനാണ് ആഗ്രഹിച്ചു. അതെത്ര മഹേതരമാണ്.
How do you react when you hear the word of God that convicts you of your sin?
നിങ്ങളുടെ ഹൃദയത്തിലെ പാപത്തെ കുത്തിക്കാണിക്കുന്ന, അതിനെ മുറിവേൽപ്പിക്കുന്ന, എവിടെയൊക്കെ ആളുകൾ ആത്മാവിൽ നിറയപ്പെട്ടിട്ടുണ്ടോ,
they will speak like Jesus.
യേശുവിനെ പോലെ അവർ സംസാരിക്കും.
Hearts will burn.
ഹൃദയങ്ങൾ കത്തുവാനിടയാവും.
And everything in that church they will seek to do according to the word of God.
എല്ലാം ദൈവവചന പ്രകാരം ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കും.
Now let's turn to Exodus 39.
പുറപ്പാട് പുസ്തകം 39-ാം അധ്യായം എടുക്കാം.
Exodus chapter 40.
പുറപ്പാട് 40-ാം അധ്യായമാണ്.
We read here about how Moses completed the tabernacle.
മോശ ഏത് പ്രകാരമാണ് സമാഗമന കൂടാരത്തിന്റെ പണി പൂർത്തിയാക്കിയത് എന്ന് വായിക്കുന്നു.
And every time in this passage, both in 39 and 40, it says he did exactly as the Lord commanded.
ഈ 39-ും 40-ും അധ്യായങ്ങളിൽ ഇടയ്ക്കിടെ അടിക്കടി നാം കാണുന്ന ഒരു കാര്യം, ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ ചെയ്തു എന്നാണ്.
See Exodus 39:32.
39-ാം അധ്യായം 32-ാം വാക്യം.
Thus all the work of the tabernacle was completed. The sons of Israel did exactly as the Lord had commanded.
യഹോവ മോശയോട് കൽപ്പിച്ചത് പോലെ ഒക്കെയും ഇസ്രായേൽ മക്കൾ ചെയ്തു. അങ്ങനെ തന്നെ അവർ ചെയ്തു.
If you read in the next few verses about 10 or 12 times that expression comes as the Lord commanded Moses.
10 12 പ്രാവശ്യം അടുത്ത അധ്യായത്തിൽ നാം കാണുന്നു ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ ചെയ്തു.
And then
അതിന്റെ ഒടുവിലായിട്ട്
it says in verse 34 of chapter 40
നാൽപ്പതാം അധ്യായം 34ാം വാക്യം
the cloud covered the tabernacle and the glory of the Lord filled the tabernacle.
അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു.
That is the way we can have God's presence in the church.
സഭയിൽ ദൈവത്തിന്റെ സാന്നിധ്യം നാം കാണുന്നത് അങ്ങനെയാണ്.
Where every single thing we do exactly like God says.
ദൈവം പറഞ്ഞതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും നാം കൃത്യമായിട്ട് ചെയ്യുന്നു.
Small things,
ചെറിയ കാര്യങ്ങൾ,
big things,
വലിയ കാര്യങ്ങൾ,
everything,
എല്ലാ കാര്യങ്ങളും
just like God has said.
ദൈവം എങ്ങനെ പറഞ്ഞുവോ അങ്ങനെ തന്നെ.
Then the presence of the Lord will be there.
അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരിക്കും.
That is the law for God's house.
ദൈവത്തിന്റെ ഭവനത്തിന്റെ നിയമം അതാണ്.
Everything must be according to God's word.
എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ വചനപ്രകാരം തന്നെ ആയിരിക്കും.
How has the devil defeated this purpose?
പിശാച് എങ്ങനെയാണ് ഈ പദ്ധതിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്?
Changing God's word and bringing in so many human traditions.
ദൈവത്തിന്റെ വചനത്തെ മാറ്റിവെക്കുകയും മാനുഷികമായിരിക്കുന്ന ധാരാളം സമ്പ്രദായങ്ങളും പാരമ്പര്യങ്ങളും അവൻ കൊണ്ടുവരികയും ചെയ്യും.
Today in all the churches we have so many traditions which are men's traditions.
ക്രിസ്തീയ സഭകളിൽ ഉടനീളം മനുഷ്യരുടെ നിർമ്മിതയായിരിക്കുന്ന അനേകം സമ്പ്രദായങ്ങൾ നമുക്ക് കാണാം.
We have bishops who are elected.
മനുഷ്യരാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ബിഷപ്പുമാരുണ്ട്.
I remember some time ago in Tamil Nadu another person wanted to be bishop, so he went to the high court.
തമിഴ്നാട്ടിൽ എനിക്ക് അറിയാം അവിടെ മറ്റൊരു വ്യക്തി ബിഷപ്പാകാൻ ആഗ്രഹിച്ചു. അയാൾ അദ്ദേഹം കോടതിയിൽ കൊണ്ട് അപ്പീൽ കൊടുത്തു.
In the CSI church.
CSI പള്ളിയിൽ.
So the Hindu high court decided, okay, this man will be the bishop of the CSI church.
ഒടുവിൽ ഒരു ഹൈന്ദവനായിരുന്ന ഒരു ജഡ്ജി തീരുമാനിച്ചു, ശരി, ഇന്നയാള് CSI സഭയുടെ ബിഷപ്പ് ആയിക്കൊള്ളട്ടെ.
You think the presence of God is going to be in that church?
ആ സഭയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ?
What a deception.
എന്തൊരു വഞ്ചനയുടെ ആത്മാവ്.
This is because they are not going according to the pattern.
അവർ ദൈവത്തിന്റെ മാതൃകപ്രകാരം പോകാത്തതുകൊണ്ടാണ്.
There is no bishop in the New Testament.
പുതിയ ഉടമ്പടിയിൽ പുതിയ നിയമത്തിൽ അങ്ങനെയുള്ള ബിഷപ്പുമാരില്ല.
There is no pastor of any church in the New Testament.
പുതിയ നിയമത്തിൽ ഒരു സഭയുടേതായിരിക്കുന്ന ഒരു പാസ്റ്ററെ നാം കാണുന്നില്ല.
There is no chief pastor.
ഒരു പ്രധാന പാസ്റ്ററും അവിടെ ഇല്ല.
There is no superintendent.
അവിടെ സഭയുടെ ഒരു സൂപ്രണ്ടിനെ നാം കാണുന്നില്ല.
There are only elders in churches in the New Testament.
സഭകളെ നിയന്ത്രിക്കുന്ന മൂപ്പന്മാരെ മാത്രമേ നാം സഭയിൽ കാണുന്നുള്ളൂ.
That's all we read in the word of God.
ദൈവത്തിന്റെ വചനത്തിൽ നാം അങ്ങനെയാണ് വായിക്കുന്നത്.
And who guides the churches?
ആരാണ് സഭകളെ നയിക്കുന്നത്?
Not superintendent who is elected by everybody's votes.
വോട്ടിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സൂപ്രണ്ടുമാരല്ല.
Or a bishop elected by votes or by some Hindu judge.
ഹിന്ദു ജഡ്ജോ അല്ലെങ്കിൽ വോട്ടുകളാലോ തീരുമാനിക്കപ്പെട്ട ബിഷപ്പല്ല.
No.
അങ്ങനെയല്ല.
ഇറ്റ് ഈസ് നോട്ട് സംബഡി അപ്പോയിന്റഡ് ഫ്രം അമേരിക്ക ഓർ സംബഡി അപ്പോയിന്റഡ് ഫ്രം സിറിയ. ദീസ് ആർ നോട്ട് ദ പീപ്പിൾ ഹു ആർ
അമേരിക്കയിൽ നിന്നോ സിറിയയിൽ നിന്നോ പ്രത്യേകമായിട്ട് നിയമിക്കപ്പെട്ട ആളുകളുമല്ല.
അപ്പോസ്റ്റൽസ് അപ്പോയിന്റഡ് ബൈ ഗോഡ് ഫ്രം ഹെവൻ.
സ്വർഗത്തിൽ നിന്ന് ദൈവത്താൽ നിയമിക്കപ്പെട്ട അപ്പോസ്റ്റൽമാരാണ്
തീരുമാനിക്കുന്നത്.
പ്രവാചകന്മാർ,
ഷെപ്പേർഡ്സ്,
ഇടയന്മാർ,
ടീച്ചേഴ്സ്,
ഉപദേഷ്ടാക്കന്മാർ,
അനോയിന്റഡ് ബൈ ഗോഡ്, നോട്ട് എലക്ടഡ് ബൈ മെൻ.
ദൈവത്താൽ അഭിഷക്തർ അല്ലാതെ മനുഷ്യരാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല.
You know, if a prophet stands for an election, he may get one vote, his own vote, that's all. Nobody else will vote for him.
അറിയാമോ, ഒരു സത്യപ്രവാചകൻ ഒരു ഇലക്ഷന് വോട്ടിനിട്ട് ഇടാനായിട്ട് നിന്നാൽ അവനൊരു ഒറ്റ വോട്ടേ കിട്ടുകയുള്ളൂ. അവന്റെ വോട്ട് മാത്രമായിരിക്കും.
All the others will vote for the false prophets.
മറ്റുള്ള എല്ലാവരും കള്ളപ്രവാചകന്മാർക്ക് വോട്ട് ചെയ്യും.
You can never get a prophet by election. Impossible.
നിങ്ങൾക്ക് ഇലക്ഷൻ മുഖേന ഒരു സത്യപ്രവാചകനെ തിരഞ്ഞെടുക്കാൻ സാധ്യമല്ല.
Prophets are appointed by God.
പ്രവാചകന്മാരെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ദൈവം തന്നെയാണ്.
And God says whether they listen or don't listen, you go and tell them.
ദൈവം അവരോട് പറഞ്ഞിരിക്കുന്നത് അവർ കേട്ടാലും കേട്ടില്ലെങ്കിലും നീ പോയി പറയുക.
Your business is not to make them listen. Your business is to give my message.
അവരെ ശ്രദ്ധിപ്പിക്കുക എന്നുള്ളതിന്റെ ജോലിയല്ല, നീ ആ സന്ദേശം അവർക്ക് കൊടുക്കുക.
That's how the church is built.
സഭ ഇങ്ങനെയാണ് പണിയപ്പെടുന്നത്.
See, for example, we read in Acts of the Apostles chapter 13.
അപ്പോസ്തലപ്രവൃത്തികൾ 13-ാം അധ്യായത്തിൽ നമുക്ക് ഒരു ഉദാഹരണം
നോക്കാം. In the church in Antioch,
അന്ത്യോക്യയിലെ സഭയിൽ,
it says there were prophets and there were teachers.
ഒന്നാം വാക്യത്തിൽ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു എന്ന് കാണുന്നു.
Not prophets who were taking money from people to tell you whether you should go to the Gulf or Germany or not.
നീ ഗൾഫിലോ ജർമ്മനിയിലോ പോകണമോ വേണ്ടായോ എന്ന് നിങ്ങളുടെ പണം വാങ്ങിച്ചിട്ട് ഭാവി ഫലം പറയുന്ന പ്രവാചകന്മാരെ അല്ല.
Not these cheap type of people with their consultation rooms and everybody waiting outside with their consultation fees.
തങ്ങളുടെ കൺസൾട്ടേഷൻ റൂമിൽ ഇരുന്നുകൊണ്ട് പണം വാങ്ങിച്ച് മറ്റുള്ളവർക്ക് ഉപദേശം പറഞ്ഞു കൊടുക്കുന്ന നാം കാണുന്ന പ്രവാചകന്മാരെ കുറിച്ചല്ല.
Prophets who wanted to save people from their sin.
ആളുകളെ അവരുടെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ സഹായിക്കുന്ന പ്രവാചകന്മാർ.
Who wanted to draw them to God.
അവരെ ദൈവത്തിലേക്ക് ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നു.
That's how it was in the church.
സഭയിൽ അങ്ങനെ ആയിരുന്നു.
And there was no heathen judge who decided who's going to be that prophet.
ഈ പ്രവാചകൻ ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഹൈന്ദവ ജഡ്ജിമാരൊന്നും അന്ന്
ഉണ്ടായിരുന്നില്ല. God appointed them.
ദൈവം തന്നെ അവരെ നിയമിച്ചു.
One of them was a black man.
അവരിൽ ഒരാള് ഒരു
കറുത്ത
ഒരു നീഗ്രോ ആയിരുന്നു.
That's the church.
സഭയിൽ അങ്ങനെയാണ്.
And it's only through such prophets and teachers that the church is built.
അങ്ങനെയുള്ള പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉള്ളയിടത്താണ്
ദൈവമക്കളെ. The prophetic word that convicts people of sin.
ആളുകളെ അവരുടെ പാപങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന പ്രവാചക ശബ്ദം.
We read in 1 Corinthians 14.
നാം ഒന്ന് കൊരിന്ത്യർ 14 അധ്യായത്തിൽ എന്താണ് വായിക്കുന്നത്?
If the whole church assembles together and all speak in tongues, won't they say you're mad?
സഭയൊക്കെ ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് അവർ പറയുകയില്ലേ?
Definitely. You go into an assembly, you see everybody speaking in tongues, you say they are mad.
നിങ്ങൾ ഒരു സഭയിൽ ചെല്ലുന്നു, അവിടെയുള്ള എല്ലാവരും കൂടിയിരുന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ അവർ ഭ്രാന്തന്മാരാണെന്ന് നിങ്ങൾ വിചാരിക്കും.
You go to another assembly, they're all falling down and laughing, you'll say they are mad.
നിങ്ങൾ മറ്റൊരു കൂട്ടായ്മയിൽ ചെല്ലുന്നു, അവിടെ എല്ലാവരും നിലത്ത് വീണ് കിടന്ന് ചിരിക്കുകയാണ്, നിങ്ങൾ പറയും ഇവരും ഭ്രാന്ത് പിടിച്ചവരാണ്.
But the Holy Spirit says, what should happen in a church?
എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു ഒരു സഭയിൽ എന്ത് സംഭവിക്കണം, എങ്ങനെയായിരിക്കണം.
When people prophesy, verse 24.
24-ാം വാക്യം. എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ.
Then when somebody comes in.
ആരെങ്കിലും അവിശ്വാസികളായിരിക്കുന്നവർ.
He'll be convicted.
അവന് പാപബോധം ഉണ്ടാകും.
And what will he say?
അവൻ എന്ത് പറയും?
He will say, verse 25, God is certainly here.
അങ്ങനെ അവൻ കവണ വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് ഏറ്റു പറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും.
Mark of a New Testament church.
ഒരു പുതിയ ഉടമ്പടിയിൽ സഭയുടെ തെളിവ് ഇതാണ്.
The word of God is so powerful that people's secrets are manifest.
ദൈവത്തിന്റെ വചനം വളരെ ശക്തമായിരിക്കുകയാൽ ആളുകളുടെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുകയും ചെയ്യുന്ന ഇടം.
Cancer is healed.
ക്യാൻസർ രോഗങ്ങൾ സൗഖ്യമാകുന്ന ഇടം.
That is what God is seeking to build, I believe, all across Kerala.
കേരളത്തിലുടനീളം ദൈവം പണയാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള സ്ഥലമാണ്.
The glory of God is seen.
ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടുവാൻ ഇടയാകും.
But you won't find it in Herod's palace.
എന്നാൽ ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ നിങ്ങൾ അത് കണ്ടെത്തുകയില്ല.
You will find it in a stable with the cow dung and the donkeys.
അവിടെ കഴുതകളും പശുക്കളും ഒക്കെയും ഉള്ള ആ കാലിത്തൊഴുത്തിൽ മാത്രമേ യേശുവിന്റെ ശരീരം കാണാൻ
കഴിയൂ. That's where the body of Christ was born 2000 years ago.
2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ ശരീരം അവിടെയാണ് പൂജാതമായത്.
And that's even today where it is, in some small place it begins.
ഇന്നും ഒരു ചെറിയ സ്ഥലത്തായിരിക്കും കർത്താവിന്റെ പ്രവൃത്തി
ആരംഭിക്കുന്നത്. In a small way.
ഒരു ചെറിയ വഴി രീതി.
And all the great Annas and Caiaphas and all won't know about it.
വലിയ അന്നാവ് കയ്യഫാസ് ഇങ്ങനെയുള്ള ആളുകളൊന്നും ഇത് അറിയില്ല.
All the big sharks in Jerusalem won't know about it.
യെരുശലേമിലുള്ള വലിയ ആളുകൾ ഈ കാര്യം അറിഞ്ഞതേ ഇല്ല.
But some poor simple shepherds, some fishermen, they will know.
എന്നാൽ സാധാരണക്കാരായ ചില മുക്കുവന്മാരോ ആട്ടിടയന്മാരോ ഇങ്ങനെയുള്ളവരൊക്കെ അത് അറിഞ്ഞു.
And they will come and be drawn to the body.
അവർ യേശുവിന്റെ ശരീരത്തിന്റെ അടുത്തേക്ക് വന്നു, ആകർഷിക്കപ്പെട്ടു.
I want to tell you one thing, brothers and sisters.
സഹോദരന്മാരെ, ഒരു കാര്യം കൂടെ ഞാൻ
പ്രസ്താവിക്കുന്നു. You will never find the body of Christ if you are a big person.
നിങ്ങൾ ഒരു വലിയ വ്യക്തിയാണെങ്കിൽ യേശുവിന്റെ ശരീരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് കഴിയില്ല.
Jesus said, can a camel go through the eye of a needle?
യേശു ചോദിച്ചു, ഒരു വലിയ ഒട്ടകത്തിന് സൂചിയുടെ ദ്വാരത്തിൽ കൂടെ കടക്കാൻ കഴിയുമോ?
Even if you try to squeeze it, it won't go.
ആ ഒട്ടകത്തെ പിടിച്ച് തള്ളിക്കടത്താൻ ശ്രമിച്ചാലും അതിന് പോകാൻ കഴിയില്ല.
What is the problem?
എന്താണ് പ്രശ്നം?
It's too big.
അതിന്റെ വലിപ്പം.
And Jesus was saying, some people are too big. They cannot come into God's kingdom.
യേശു പറഞ്ഞു, ചില ആളുകളുടെ പ്രശ്നം അവർ വളരെ വലിയവരാണ്, ദൈവരാജ്യത്തിലേക്ക് കടക്കുവാൻ അവർക്ക് കഴിയുന്നില്ല.
If you studied science, you know science tells us that the smallest creature is an amoeba.
നിങ്ങൾ സയൻസ് പഠിക്കുമ്പോൾ ഏറ്റവും ചെറിയ ജീവി ഒരു അമീബയാണെന്ന് നമുക്ക് കാണാൻ
കഴിയും. It's so small you need a powerful microscope to see it.
ഒരു അമീബ വളരെ ചെറിയതാണ്, അതിനെ കാണണമെങ്കിൽ വളരെ ശക്തിയുള്ള ഒരു മൈക്രോസ്കോപ്പ് വേണം.
Can an amoeba go through the eye of a needle?
ഒരു ചെറിയ അമീബയ്ക്ക് സൂചിയുടെ കുഴയിൽ കൂടെ കടക്കാൻ കഴിയുമോ?
What do you think? All you science students,
നിങ്ങൾ സയൻസ് പഠിച്ചിട്ടുള്ള ചെറുപ്പക്കാർ പറയുക.
It's easy.
അമീബയെ സംബന്ധിച്ച് അത് വളരെ എളുപ്പമാണ്.
100 amoebas can go through together. No problem.
100 കണക്കിന് അമീബകൾക്ക് ഒരുമിച്ച് അതിൽ കൂടെ കടന്നു പോകാൻ
കഴിയും.
എന്തുകൊണ്ടാണ്?
Because they're small.
ആ ജീവികൾ വളരെ ചെറിയവയാണ്.
Jesus was saying, you got to be small to enter God's kingdom.
യേശു പറഞ്ഞതിന്റെ അർത്ഥം, ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയുമാറ് നിങ്ങളുടെ സൈസ് കുറയണം, നിങ്ങൾ ചെറിയവരാകണം.
We are so proud.
നാം ഒക്കെയും വളരെ നിഗളിക്കുന്നവരും അഹങ്കാരികളുമാണ്. നമ്മുടെ കുടുംബത്തെ കുറിച്ച് നമുക്ക് വളരെ അഭിമാനമുണ്ട്.
Sometimes somebody introduces themselves to me like this.
ചിലപ്പോൾ ചില ആളുകൾ തങ്ങളെ തന്നെ പരിചയപ്പെടുത്തുന്നത് ഈ വിധമാണ്.
I am so and so. I am the sister of certain such a bishop.
ഞാൻ ഇന്നാരാണ്, ഞാൻ ഇന്ന ബിഷപ്പിന്റെ സഹോദരിയാണ്.
I am from that family.
ഞാൻ ഇന്ന ആ കുടുംബത്തിൽപ്പെട്ടതാണ്.
I say, I am Zach Poonen.
ഞാൻ പറയുന്നത് ഞാൻ സാക് പുനനാണ്.
I am from the family that was thrown out of the Garden of Eden.
ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആ കുടുംബത്തിൽപ്പെട്ട ആളാണ്.
But Jesus came and said,
യേശു ആ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് വന്നു.
What is all this boasting about? I am from some bishop's family, some archbishop's family.
ഞാൻ ബിഷപ്പിന്റെ ആർച്ച്ബിഷപ്പിന്റെ കുടുംബത്തിൽപ്പെട്ടതാണെന്നുള്ള ഈ പൊങ്ങച്ചത്തിനൊക്കെ എന്താണ് സ്ഥാനം?
Yeah, if you are proud of them, you will join those bishops and archbishops in hell. I'll tell you that.
നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രശംസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ബിഷപ്പുമാരോടൊത്ത് നരകത്തിൽ ഒരു ദിവസം ചെന്നു.
There is no proud man in heaven.
നാം ദൈവരാജ്യത്തിൽ ചെല്ലുമ്പോൾ സ്വർഗത്തിൽ നിഗളിക്കുന്ന പൊങ്ങച്ചമുള്ള ഒരു വ്യക്തിയെയും കാണാൻ
കഴിയില്ല. Only humble people.
അവിടെ താഴ്മയുള്ളവർക്ക് മാത്രമേ.
Who have nothing to boast about.
തങ്ങളെ കുറിച്ച് ഒന്നും പ്രശംസിക്കാനില്ലാത്ത ആളുകൾ.
Who recognize they are sinners. Saved by grace.
തങ്ങളുടെ പാപത്തെക്കുറിച്ച് ബോധ്യമുള്ളവരും കൃപയാൽ രക്ഷിക്കപ്പെട്ടു എന്ന് അംഗീകരിക്കുകയും ചെയ്യുന്ന വ്യക്തി.
My brothers and sisters, be small.
എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ചെറുതായിക്കൊള്ളുക.
Some of us are too big.
നമ്മിൽ ചിലരൊക്കെയും വളരെ വലിയവരാണ്.
We boast about so many things.
നാം പല പല കാര്യങ്ങളെക്കുറിച്ച് പ്രശംസിച്ചു പറയുന്നവരാണ്.
That's why we find it so difficult to come through to God.
ദൈവത്തിങ്കലേക്ക് അടുത്ത് വരാൻ നമുക്ക് വളരെ വിഷമമായിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്.
God is very near small people.
ചെറിയ ആളുകൾക്ക് ദൈവം വളരെ സമീപത്താണ്.
If you are very small in your own eyes, God will be very near you.
നിങ്ങളുടെ ദൃഷ്ടിയിൽ നിങ്ങൾ ചെറിയവരാണെങ്കിൽ ദൈവം നിങ്ങളോട് വളരെ 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 അടുത്തു വരും.
Humble yourself.
നിങ്ങളെ താഴ്ത്തിക്കൊള്ളുക.
Even if you are a rich person, educated person,
നീ വളരെ സമ്പന്നനോ വിദ്യാഭ്യാസമുള്ളവനോ ആണെങ്കിൽ തന്നെയും,
I am nothing.
സാവേ, ഞാൻ ഏതുമില്ല.
I'm like a worm.
ഞാൻ ഒരു വെറും കൃമിയെ പോലെ.
I am an amoeba.
ഞാനൊരു അമീബയാണ്.
I can go through the needle's eye very quickly.
എനിക്കൊരു പ്രയാസവും കൂടാതെ ആ സൂചിക്കുടയിൽ കൂടെ അങ്ങ് പോകാൻ കഴിയും.
This is very practical.
ഇത് വളരെ പ്രായോഗികമായിരിക്കുന്ന കാര്യമാണ്.
I sometimes give people a little homework.
ചിലപ്പോൾ ഞാൻ ആളുകൾക്ക് ഒരല്പം ഗ്രഹപാഠം കൊടുക്കും.
I say, make a list of all the great things you have accomplished or you are in your life.
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആയിരിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ നേടിയിരിക്കുന്നതോ ആയിരിക്കുന്ന വലിയ കാര്യങ്ങളുടെ ഒരു പട്ടിക എഴുതി ഉണ്ടാക്കുക.
Your family.
നിങ്ങളുടെ കുടുംബത്തിന്റെ ശ്രേഷ്ഠത.
Your education.
നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം.
Your relatives in high position.
നിങ്ങളുടെ ഉന്നത സ്ഥാനങ്ങളിലുള്ള ബന്ധുമിത്രാദികൾ.
And your house. നിങ്ങളുടെ accomplishments.
നിങ്ങളുടെ വലിയ വീടുകൾ, നിങ്ങളുടെ നേട്ടങ്ങൾ.
Then over all of that you can write what it says in Luke 16:15.
ഇതിന്റെ എല്ലാം ശേഷം അതിനടിയിലായിട്ട് ലൂക്കോസ് 16 അധ്യായം 15 അധ്യായം.
All these great things in the eyes of men is an abomination to God.
യോഹന്നാ ലൂക്കോസ് 16:15 വായിക്കുന്ന കാര്യം അതിനടിയിലായിട്ട് എഴുതി വെക്കാം. ഇതൊക്കെയും ദൈവത്തിന്റെ മുമ്പാകെ അറപ്പാകുന്നു.
Write it across the whole thing.
ഈ കാര്യങ്ങളുടെ മീതെ നിങ്ങൾ എഴുതുക. ഈ വലിയ കാര്യം.
All of this is an abomination to God.
ഇതൊക്കെ ദൈവം അറയ്ക്കുന്ന കാര്യങ്ങളാണ്.
There is no balance.
ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഇതിലൊന്നും അതിൽ തന്നെ ഒരു വിലയുമില്ല.
Then another homework you can do.
മറ്റൊരു ഹോംവർക്ക് ഞാൻ പറയാം.
Make a list of all the sins that you can remember that you did in your life, particularly the really bad ones.
നിന്റെ ജീവിതത്തിൽ നിനക്ക് ഓർക്കാൻ കഴിയുന്ന ഏറ്റവും ക്ലേശമായിരിക്കുന്ന മുൻകാല പാപങ്ങളുടെ എല്ലാം ഒരു പട്ടിക എഴുതി ഉണ്ടാക്കുക.
Particularly the really big ones.
വലിയവ, വളരെ ക്ലേശവും മോശവുമായിരിക്കുന്ന കഠിനമായിരിക്കുന്ന പാപങ്ങളെ പ്രത്യേകമായിട്ട് ഓർത്തെഴുതുക.
You may not remember all.
എല്ലാം നീ ഓർക്കില്ല.
Then you say at the bottom, and many more like that.
അവയെല്ലാം എഴുതിയതിനു ശേഷം,
then you write across all that.
അതിന്റെ കുറുകെ എഴുതി വെക്കുക.
1 John 1:7, the blood of Jesus cleanses from all sin.
1 യോഹന്നാൻ 1:7, യേശുവിന്റെ രക്തം ഈ സകല പാപങ്ങളെയും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു.
Will you do those two bits of homework?
ഈ രണ്ട് ഗ്രഹപാഠങ്ങൾ നിങ്ങൾ പോയി ചെയ്യുമോ?
It will change your life.
നിന്റെ ജീവിതത്തെ ഈ രണ്ട് എക്സസൈസസ് മാറ്റിമറിക്കും.
It will change your life.
നിന്റെ ജീവിതത്തെ ഇത് വ്യത്യാസപ്പെടുത്തും.
The devil won't be able to bother you with your past sins anymore.
നിന്റെ മുൻകാല പാപങ്ങളെ ചൊല്ലി പിശാച് നിന്നെ ശല്യപ്പെടുത്തുവാൻ ഇനി ഒരിക്കലും സാധ്യമല്ല. കാരണം അതെല്ലാം മോചിക്കപ്പെട്ടിരിക്കുന്നു,
ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു.
നിങ്ങളുടെ നേട്ടങ്ങളെ ചൊല്ലി പിശാച് നിങ്ങളെ നിങ്ങളെ വലിയവനാക്കുവാൻ
സാധിക്കും.
ക്രിസ്തുവിന്റെ ശരീരം പണിയുവാനായിട്ട് നീ ഉപയുക്തമായി തീരും.
Seek fellowship with brothers like him.
നല്ല സഹോദരന്മാരുമായിട്ട് ദൈവത്തെ അറിയുന്നവരുമായിട്ട് കൂട്ടായ്മ ആചരിക്കുക.
That will help you to grow.
നിങ്ങളെ വളരുവാനായിട്ട് സഹായിക്കും.
There are a few questions I'd like to answer.
ഉത്തരം പറയാനായിട്ട് ഏതാനും ചില ചോദ്യങ്ങൾ ഉണ്ട്.
Is it wrong to seek God for the gifts of the Holy Spirit?
പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾക്കായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നത് തെറ്റാണോ? ഒരിക്കലുമല്ല.
For over 35 years or at least 34 years
കഴിഞ്ഞ 34 വർഷങ്ങളായിട്ട്
I have sought God for the gift of prophetic utterance.
പ്രവാചക ശബ്ദത്തിന്റെ വരത്തിനു വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു.
I continue to seek God even today.
ഞാൻ ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു.
I was not always able to speak.
എല്ലായ്പ്പോഴും അവണ്ണം സംസാരിക്കാനായി കഴിയുമായിരുന്നില്ല.
As a young person, I was very shy, very withdrawn.
ഞാൻ ചെറുപ്പക്കാരനായിരുന്നപ്പോൾ വളരെ ലജ്ജാശീലമുള്ളവനും മനുഷ്യരുടെ മുമ്പിൽ നിൽക്കുവാൻ ഭയപ്പെടുന്നവനുമായിരുന്നു.
I asked God to fill me with the Holy Spirit.
എന്നാൽ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, പരിശുദ്ധാത്മാവ് എന്നെ നിറയ്ക്കണമേ എന്ന്.
I went to a Pentecostal church.
ഞാനൊരു പെന്തക്കോസ്ത കൂട്ടായ്മയിൽ പോയി.
34 years ago.
34 വർഷങ്ങൾക്ക് മുമ്പ്.
I saw a lot of noise and all types of things.
അവിടെ വളരെ ബഹളവും ഒച്ചയും ഞാൻ കേട്ടു.
I was not impressed.
എനിക്ക് അതിൽ താല്പര്യം തോന്നിയില്ല.
I said, Lord, I don't want this.
കർത്താവേ, എനിക്കിതൊന്നും ആവശ്യമില്ല.
I want what Peter, James and John got on the day of Pentecost, that power.
പെന്തക്കോസ്ത് നാളിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവർക്ക് ലഭിച്ച ആ വരം, അതേ വരം എനിക്ക് വേണം.
This is the counterfeit.
ഇതൊക്കെയും
just noise.
ഇതൊക്കെയും വെറും ഒച്ചയും കള്ള നാണയങ്ങളുമാണ്.
I want power.
എനിക്ക് നിന്റെ ശക്തി വേണം.
And I sought God.
എന്റെ ദൈവത്തെ അന്വേഷിച്ചു.
God met with me in my room, not in any meeting or church.
ഏതെങ്കിലും മീറ്റിംഗിൽ വെച്ചല്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എന്റെ മുറിയിൽ ദൈവം എന്നെ സന്ദിച്ചു.
Baptized me in the Holy Spirit and fire.
തന്റെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും എന്നെ അവൻ അഭിഷേകം ചെയ്തു.
It took long time.
അതിന് വളരെ സമയമെടുത്തു.
But I sought God.
എങ്കിലും ഞാൻ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരുന്നു.
He gave me the gift of tongues. He gave me the gift of prophecy.
ദൈവം എനിക്ക് അന്യഭാഷകളുടെ വരവും പ്രവചന വരവും നൽകി.
He gave me the boldness to stand before people.
ആളുകളുടെ മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കാനുള്ള ധൈര്യം.
I believe you won't get those gifts if you don't ask me.
നീ ദൈവത്തെ അന്വേഷിക്കാത്ത പക്ഷം അതിന് കിട്ടുകയില്ല.
If you are happy without it, you'll never get it.
നിങ്ങൾക്ക് അതിനെക്കുറിച്ച് താല്പര്യമില്ലെങ്കിൽ അത് കിട്ടുകയില്ല. ദൈവത്തോട് നീ അന്വേഷിക്കണം.
Second question, what is the use of the gift of tongues?
അന്യഭാഷ എന്നുള്ള ആ വരത്തിന്റെ ഉപയോഗം എന്താണെന്നുള്ള
അടുത്ത. I'll show you one verse, 1 Corinthians 14 and verse 4.
ഒന്ന് കൊരിന്ത്യർ 14 അധ്യായം.
He who speaks in a tongue edifies himself.
അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർദ്ധന വരുത്തുന്നു.
I have found it has helped me in many situations.
എന്നെ ഇത് പല
സാഹചര്യങ്ങളിൽ.
പ്രത്യേകിച്ച് നിരുത്സാഹപ്പെട്ട് നിരാശയോടെ ഇരിക്കുവാൻ ഞാൻ
പരിശോധിക്കുന്നു.
വളരെയധികം സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിരിക്കുന്ന ഒരു ലോകത്തിലാണ് അന്യഭാഷയുടെ വരത്തിന്.
We don't need it in heaven. I don't believe I will speak in tongues in heaven.
സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ അന്യഭാഷയുടെ വരത്തിന് ആവശ്യമില്ല.
Because there's no pressure there.
കാരണം അവിടെ യാതൊരു സമ്മർദ്ദവും നമ്മുടെ മേലില്ല.
But this world is like a pressure cooker.
എന്നാൽ ഈ ലോകം ഒരു പ്രഷർ കുക്കർ പോലെയാണ്.
Now you know what happens if in your pressure cooker there is no safety valve.
നിങ്ങളുടെ പ്രഷർ കുക്കറിന് മുകളിൽ ഒരു സേഫ്റ്റി വാൽവ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ?
You know what I don't know whether you know what happens.
എന്ത് സംഭവിക്കും?
You keep on the fire underneath.
അതിന്റെ തീ കൂട്ടിയിട്ട് ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു.
And the weight is on the pressure cooker.
വെയിറ്റ് അവിടെ ഇരിക്കുന്നു.
And the safety valve is not working.
സേഫ്റ്റി വാൽവ് വർക്ക് ചെയ്യുന്നില്ല.
Oh, there will be an explosion.
കുറെ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും.
Food will be on the roof.
അതിനുള്ളിൽ ഉണ്ടായിരുന്ന ഭക്ഷണമൊക്കെ മേൽക്കൂരയിൽ തന്നിരിക്കും.
That's what happens to some believers.
ചില വിശ്വാസികളുടെ കാര്യത്തിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്.
Something happens in their heart.
അവരുടെ ഹൃദയത്തിൽ ചില കാര്യങ്ങൾ നടക്കുന്നു.
Maybe something against their husband or against their wife.
തങ്ങളുടെ ഭർത്താവിനെതിരായിട്ടോ ഭാര്യക്കെതിരായിട്ടോ ഒക്കെ ഉള്ള ചില
ചിന്തകളായിരിക്കും. Or against the neighbor or against the brother.
അയൽക്കാരനെതിരായിട്ടോ സഹോദരന്മാർക്കെതിരായിട്ടോ.
Then tomorrow a little more heat.
നാളെ അല്പം കൂടെ ചൂട് കൂടുന്നു.
Next week a little more.
വീണ്ടും ചൂട് കൂടുന്നു.
Building up the pressure inside.
അങ്ങനെ അതിനുള്ളിലുള്ള പ്രഷർ വർദ്ധിച്ചു വരുന്നു.
And one day some small thing happens in the house. Explosion.
ഒരു ദിവസം വീട്ടിൽ എന്തോ ഒരു ചെറിയ അസ്വസ്ഥത ഉണ്ടാകുന്നു, എല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് വലിയൊരു
പ്രകമ്പനം.
ഈ ഭാര്യ വിചാരിക്കും, ഞാൻ ഒരു വാക്കല്ലേ പറഞ്ഞോളൂ, എന്തോ സംഭവിച്ചു. അവൾ അറിഞ്ഞുകൂടാ, ആറ് മാസമായിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്, പ്രഷർ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു.
Good to have a safety valve.
ഒരു സേഫ്റ്റി വാൽവ് ഉള്ളത് നല്ലതാണ്.
Where we can let it all out to God.
ദൈവത്തിങ്കിലേക്ക് അപ്പോഴപ്പോൾ കാര്യങ്ങൾ തുറന്നു വിടുവാൻ പറ്റണം.
That's the gift of tongues.
ഇതിനെ അന്യഭാഷയുടെ വരങ്ങൾ എന്ന് വിളിക്കാം.
Straight from the heart to the mouth to God.
ഹൃദയത്തിൽ നിന്ന്
നേരെ pressure is released.
വായിൽ കൂടി ദൈവത്തിങ്കിലേക്ക് ആ പ്രഷർ അയച്ചു വിടുക.
It may be a pressure in your work.
നിന്റെ ജോലി സ്ഥലത്തുള്ള ഒരു ജോലിയുടെ സമ്മർദ്ദമായിരിക്കും.
Tremendous pressure in work.
ജോലി സ്ഥലങ്ങളിൽ ആളുകൾക്ക് വളരെയധികം സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നു.
Good to have a safety valve.
ഒരു സേഫ്റ്റി വാൽവ് ഉള്ളത് നല്ലതാണ്.
We build ourselves up.
നാം നമ്മെ തന്നെ പണിത് കൊണ്ടുവരിക.
Thank God.
ദൈവം ഓ.
The Bible says we don't know what to pray for.
ദൈവത്തിന്റെ വചനം പറയുന്നു, നാം പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് അറിയുന്നില്ല.
We can pray in tongues.
നമുക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ സാധിക്കും.
Okay, another question is, could you say more about how you got victory in your personal life?
നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ജയം കിട്ടിയത് എങ്ങനെയാണ് എന്നുള്ളത് പറയുമോ?
Declare your anger.
വിശേഷിക്കും കോപത്തിന്റെ മേൽ.
See, there is no victory without being defeated first.
ആദ്യം പരാജയത്തിൽ കൂടെ കടന്നു പോവാതെ ഒരാൾക്കും ജയത്തിലേക്ക് വരാൻ കഴിയില്ല.
If I were to use an example,
ഞാൻ ഉദാഹരണം പറയാം.
Victory in any, I haven't got victory in every single area of my life, but in the areas where it has come, this is how I got it.
എന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും എനിക്ക് ജയം കിട്ടി എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എന്നാൽ ചില കാര്യങ്ങളിൽ എനിക്ക് ഇങ്ങനെ പറയാം.
Victory is like possessing the land of Canaan. We don't occupy the whole thing in one moment. Little by little by little by little by little we occupy the whole thing.
ആത്മീയ ജീവിതത്തിലെ ജയം എന്ന് പറയുന്നത് കനാൻ ദേശം ക്രമേണ അനേകം വർഷങ്ങൾ കൊണ്ട് കീഴടക്കി അതിനെ കൈയടക്കുന്നത്
പോലെയാണ്.
ഓരോരോ മേഖലകളായിട്ട് കൂടുതൽ കൂടുതൽ പിടിച്ചെടുത്ത് ഒരു വലിയ പ്രദേശം നമ്മുടെ കസ്റ്റഡിയിൽ.
But we believe that everything will come under the Lord's control finally.
എന്നാൽ ഒടുവിൽ സകലവും ദൈവമക്കളുടെ കയ്യിൽ, ദൈവത്തിന്റെ കയ്യിൽ വരുമെന്ന് നമുക്കറിയാം.
But the way is first of all through defeat.
എന്നാൽ അതിന്റെ വഴി ആദ്യം പരാജയത്തിൽ കൂടെയാണ്.
Like the disciples went fishing. At 6 o'clock in the evening.
ഫിഷന്മാർ വൈകിട്ട് 7-6 മണിക്ക് മീൻ പിടിക്കാൻ പോയി.
You read in John 21.
യോഹന്നാൻ 21-ാം അധ്യായത്തിലുണ്ട്.
7 o'clock.
7 മണിയായി.
No fish.
മീനൊന്നും കിട്ടിയില്ല.
8 o'clock.
വൈകിട്ട് 8 മണിയായി.
No fish.
മീനില്ല.
9 o'clock.
9 മണിയായി.
No fish.
മീൻ കിട്ടിയില്ല.
Midnight.
അർദ്ധരാത്രിയായി.
No fish.
ഒരു മീനും ഇല്ല.
They are exhausted.
അവർ വളരെ ക്ഷീണിതരായി.
Perspiring.
അവർ വിയർക്കുന്നവരായി.
Thomas says, let's go home.
തോമസ് പറഞ്ഞു, നമുക്ക് വീട്ടിൽ പോവാം.
Peter says, no, let's try a little more.
പത്രോസ് പറഞ്ഞു, അങ്ങനെയല്ല, കുറച്ചുകൂടെ പരിശ്രമിക്കാം.
1 o'clock.
രാത്രി 1 മണിയായി.
മീനൊന്നുമില്ല.
2 o'clock. 2 മണിയായി.
3 o'clock.
3 മണി.
4 o'clock.
4 മണി.
Peter also says, okay, Thomas, I agree, let's go.
പത്രോസും പറഞ്ഞു, സഹോദരാ ശരിയാ, നീ പറഞ്ഞ ശരിയാണ്, നമുക്ക്
5 o'clock.
ചേർന്ന് വീട്ടിൽ പോവാം.
11 hours we've been traveling.
11 മണിക്കൂർ.
Then as they turn the boat around,
അവരവരുടെ ബോട്ട് തിരിച്ചപ്പോൾ,
they hear a voice.
ഒരു ശബ്ദം.
Well, have you got any fish?
നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ?
അറിയാമായിരുന്നു.
പിന്നെ ചോദിക്കുന്നതിനാണ്. ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല കർത്താവേ എന്നവരുടെ നാവിൽ നിന്നുള്ള ശബ്ദം ഏറ്റുപറച്ചിൽ കേൾക്കുവാൻ യേശുവിന്
താല്പര്യം.
നിന്റെ പരാജയങ്ങളെ ഏറ്റുപറഞ്ഞ്
കേൾക്കുവാനായിട്ട്
ഞാൻ ഇത്ര വർഷമായി ശ്രമിക്കുന്നു.
കർത്താവേ
ഒന്നും കിട്ടിയില്ല, ജയിച്ചില്ല.
Which one at the other side?
Seri, inde vala marvashathe veeshuva.
And suddenly, it looks as if all the fish that were hiding in the Sea of Galilee all came rushing into the net at that time.
Velile kadal avadevide aayittu olichirna malsyangalellam aa bhagathe pettanu vannu pole
veliyoru meen. Couldn't even pull it in, it was so heavy.
Avarku valichu kaiyattuvan kaniyalavannam veliyoru meen kootam.
That's how we get victory.
Namukku aathmeeya jayam
ingane kittunnu.
നാം ശ്രമിക്കുന്നു തോൽക്കും.
We try and we fail.
നാം പിന്നെയും ശ്രമിക്കുകയും
തോൽക്കുകയും
ശ്രമിക്കുന്നു തോൽക്കുന്നു.
But we have a promise. We take it in hand.
എന്നാൽ അവർക്കില്ലാതിരുന്ന ഒരു വാഗ്ദാനം നമുക്കുണ്ട്.
The Lord did not tell them, you will get this.
നിങ്ങൾക്ക്
അവർ
പുറപ്പെടുന്നതിന് മുമ്പ് അങ്ങനെ ഒരു വാഗ്ദാനം അവർക്ക് ഉണ്ടായിരുന്നില്ല.
We have a promise.
എന്നാൽ നമുക്ക് ഒരു വാഗ്ദാനം.
Romans 6:14. Sin shall not rule over you.
റോമർ 6:14 വാക്യം, പാപം നിങ്ങളുടെ മേൽ അധികാരിയായിരിക്കില്ല.
അതുകൊണ്ട്
നാം പോകുന്നു, കർത്താവേ പാപം എന്റെ മേൽ അധികാരിയായിരിക്കില്ല.
നാം
തോൽക്കുമ്പോഴും ആ
വാഗ്ദാനം
വീണ്ടും വീഴുമ്പോഴും നാം ഏറ്റു പറയുന്നു.
I don't know how many thousands of times I'm saying.
But for 1000 pravasam enda jeevitham jeevichavum bayam enna karanam.
Said Lord, I believe that he is mine.
Sorry, I'm ikkathikkunnu jayam oduvil enda thanaya.
I believe I can rejoice always, never be gloomy.
Ellaippolum sandoshikkan kaliyum enna ikkathikkunnu.
The whole world may call me the antichrist, the devil, it won't make me gloomy. I'm a happy man.
Loga mudhan enna edirthukkunnu okka vilichalum avu enna mugam vaaduvan
needilla. I can forgive by God's grace.
നിങ്ങൾ വീഴുമ്പോൾ
പരാജയത്തിന്
ശേഷം യോശുവാദിനെ ദൈവം വാഴ വീണതുപോലെ കർത്താവേ എന്തുകൊണ്ടാണ് ഞങ്ങൾ തോൽക്കാൻ
ഇടയായത്?
ചെറുപ്പക്കാരായ സഹോദരങ്ങളെ, നിങ്ങളുടെ ലൈംഗിക ജീവിതത്തിൽ, നിങ്ങളുടെ ലൈംഗിക മേഖലയിൽ നിങ്ങൾ
തോൽക്കുന്നു.
ചെറുപ്പക്കാർക്ക് ആ മേഖലയിൽ വലിയ സമ്മർദ്ദം നിനക്ക് നിലവിളിക്കുന്നുവെങ്കിൽ
ദൈവം
മുമ്പാകെ
നിലവിളിക്കുന്നു.
എന്തുകൊണ്ടാണ് തോൽക്കുന്നത്? എന്നോട് ക്ഷമിക്കണമേ, എനിക്ക് നല്ല മനസ്സ് തരണമേ.
ഇത്